2020 ജൂലൈ 23 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. നിയമത്തിന്റെ വഴികൾ ഇങ്ങനെ നീളരുത്. രാജസ്ഥാനെ മാത്രമല്ല രാജ്യത്തെയും ഞെട്ടിച്ച ഒരു ഏറ്റുമുട്ടൽ കൊലയായിരുന്നു ഭരത്പൂർ രാജാവായിരുന്ന രാജാ മാൻസിംഗിന്റേത്. മാൻസിംഗിനൊപ്പം അദ്ദേഹത്തിന്റെ 2 അനുചരർ കൂടി പോലീസിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. സംഭവം നടക്കുമ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണമായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ശിവചരൺ മാത്തൂറിന്റെ കസേര തെറിക്കാൻ കൂടി നിമിത്തമായ ഏറ്റുമുട്ടൽ കൊലയുടെ വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ സുദീർഘമായ 35 വർഷം വേണ്ടിവന്നു. പ്രതിപ്പട്ടികയിൽ ജീവനോടെ ശേഷിക്കുന്ന 11 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മധുരയിലെ സെഷൻസ് കോടതി വിവിധ കാലയളവിലേക്ക് ശിക്ഷിച്ച് ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. രാജാ മാൻസിംഗിന്റെ കുടുംബത്തിന്റെ അപേക്ഷ മാനിച്ച് വിചാരണ നടപടികൾ രാജസ്ഥാന് പുറത്ത് യുപിയിലെ മധുര കോടതിയിലാണ് നടന്നത്. 1985 ഫെബ്രുവരി 21 കേസിനാസ്പദമായ സംഭവം നടന്നത്. ഫെബ്രുവരി 28 കേസന്വേഷണം CBI ഏറ്റെടുത്തിരുന്നു. എന്നിട്ടും കേസിൽ തീർപ്പുണ്ടാകാൻ 3.5 വേണ്ടിവന്നു എന്നത് രാജ്യത്തെ വിചിത്രമായ നിയമനീതി നടത്തിപ്പ് സംവിധാനങ്ങളുടെ ദയനീയ പരാജയം ഉറക്കെ വിളിച്ചു പറയുന്നു. രാജാ മാൻസിംഗ് പട്ടാപ്പകൽ പോലീസിന്റെ വെടിയേറ്റ് മരണപ്പെട്ട സംഭവത്തിന് ശേഷം രാജ്യത്ത് എത്രയോ ഏറ്റുമുട്ടൽ കൊലകൾ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണവും വിചാരണയുമൊക്കെ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. പോലീസ് തന്നെ നേരിട്ട് നീതി നടത്തിപ്പ് കൂടി ഏറ്റെടുക്കുന്ന കേസുകൾ ഇടയ്ക്കിടെ വലിയ ഒച്ചപ്പാടുകൾ സൃഷ്ടിക്കാറുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളുടെ യഥാർത്ഥ പിന്നാമ്പുറ കഥകൾ പൂർണ്ണമായും ഒരിക്കലും ചുരുളഴിയാറില്ല. രാജാ മാൻസിംഗിന്റെ അരുങ്കൊല തന്നെ എടുക്കാം. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച നാൾ തൊട്ടേയുള്ള തിരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിലെ ദീഗ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഭരത്പൂർ നാടുവാഴിയായ മാൻസിംഗ്. എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. 1985 തിരഞ്ഞെടുപ്പിലും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ തന്റെ കൊടികളും പോസ്റ്ററുകളും നശിപ്പിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. മണ്ഡലത്തിൽ പ്രചാരണത്തിന് മുഖ്യമന്ത്രി ശിവചരൺ മാത്തൂർ എത്തിയ ഹെലികോപ്റ്റർ രാജാ മാൻസിംഗ് ജീപ്പ് ഓടിച്ചുകയറ്റി കേടുപാട് വരുത്തി. പ്രസംഗവേദിയും നശിപ്പിച്ചു. പോലീസ് മാൻസിംഗിനെതിരെ കേസും എടുത്തു. പിറ്റേ ദിവസം കീഴടങ്ങാനായി അനുയായികൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന മാൻസിംഗിന് നേരെ DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെടിവെയ്ക്കുകയായിരുന്നു. മാൻസിംഗിനൊപ്പം 2 അനുചരന്മാരും വെടിയേറ്റു മരിച്ചു. മാൻസിംഗിന് 6 വെടിയുണ്ടകൾ ഏറ്റിരുന്നു. പട്ടാപ്പകൽ ആളുകളുടെ കൺമുന്നിൽ വെച്ച് നടന്ന ഈ കൂട്ടക്കൊല ഏറ്റുമുട്ടൽ കൊലയായി പോലീസും സർക്കാരും ചിത്രീകരിക്കുകയായിരുന്നു. വൻ പ്രതിഷേധത്തിനൊടുവിൽ 2 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ കോൺഗ്രസ് നേതാവായ ശിവചരൺ മാത്തൂർ നിർബന്ധിതനായി. ദീഗ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാൻസിംഗിന്റെ പുത്രിയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിയായത്. മാൻസിംഗ് കൊല്ലപ്പെട്ട് 5 വർഷത്തോളം കേസ് രാജസ്ഥാൻ കോടതിയിൽ നടന്നെങ്കിലും നടപടികൾ നീണ്ടുപോയി. തുടർന്നാണ് കുടുംബത്തിന്റെ അപേക്ഷ പ്രകാരം വിചാരണ രാജസ്ഥാന് പുറത്തുള്ള കോടതിയിലേക്ക് മാറ്റാൻ സുപ്രീംകോടതി ഉത്തരവായത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പട്ടാപ്പകൽ നടന്ന ഏറ്റുമുട്ടലിന് ആളുകൾ സാക്ഷിയാണ്. പോലീസ് മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ചാണ് തോക്കെടുത്തതെന്ന് അന്നേ കേട്ടിരുന്നു. മാൻസിംഗിന്റെ പുറത്തുമാത്രമാണ് വെടിയുണ്ടകൾ തുളച്ചുകയറിയിരുന്നത്. പോലീസ് മനഃപൂർവ്വം വധകൃത്യം നടപ്പാക്കി എന്നതിനും തെളിവുകൾ ധാരാളമായിരുന്നു. ഇതൊക്കെയായിട്ടും കോടതിയിൽ വിചാരണ പൂർത്തിയാകാൻ 3 പതിറ്റാണ്ടിലേറെ വേണ്ടിവന്നു എന്നത് തികച്ചും അവിശ്വസനീയമായി തോന്നാം. നീണ്ടുപോയ വിചാരണയ്ക്കിടെ പ്രതികളും സാക്ഷികളുമായി പലരും മൺമറയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഏറ്റുമുട്ടൽ കൊലക്കേസുകൾക്ക് സ്വാഭാവികമായ ഗതിവേഗം ലഭിക്കാതെ പോകുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റുമുട്ടൽ കൊലകളിലധികവും അധികാരത്തിലിരിക്കുന്നവരുടെ ഇംഗിതമനുസരിച്ച് നിയമപാലകർ ഒപ്പിച്ചെടുക്കുന്ന മനുഷ്യക്കുരുതികളാണെന്ന സത്യമാണ് പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം നടന്നിട്ടുള്ള ഏറ്റുമുട്ടൽ കൊലകളിൽ പലതും ഇത്തരത്തിലുള്ളതാണ്. കൊല്ലപ്പെടുന്നവരിൽ പലരും സമൂഹത്തിന് വേണ്ടാത്ത കൊടും കുറ്റവാളികളാകയാൽ ജനരോഷം കുറഞ്ഞെന്നിരിക്കും. എന്നാലും നിയമദൃഷ്ട്യ ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ് ഇതുപോലുള്ള ഏറ്റുമുട്ടൽ കൊലകൾ. സകല നിയമനീതി സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് യുപിയിലെ കാൺപൂരിനെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കൊടും ക്രിമിനൽ വികാസ് ദുബെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഏതാനും ദിവസം മുൻപാണ്. ദുബെയുടെ വധത്തിൽ വിലപിക്കാൻ ആരുമില്ലെങ്കിൽ കൂടി നിയമത്തെ നോക്കുകുത്തിയാക്കുന്ന ഈ സംഭവം ഇപ്പോൾ പരമോന്നത കോടതിയിൽ എത്തി നിൽക്കുകയാണ്. ഏറ്റുമുട്ടലിനെക്കുറിച്ച് അന്വേഷിക്കാൻ യുപി സർക്കാർ രൂപീകരിച്ച സമിതിയിൽ വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയെയും DGPയെയും ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ 8 പോലീസ് ഉദ്യോഗസ്ഥരെ നിഷ്കരുണം വെടിവെച്ചുകൊന്ന വികാസ് ദുബെയെ പിടികൂടി കാൺപൂരിൽ വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അയാൾ പോലീസിന്റെ തോക്കിനിരയായത്. വാഹനം മറിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പോലീസിന്റെ പക്കലുള്ള തോക്കെടുത്ത് ദുബെ വെടിവെച്ചുവെന്നും തിരിച്ചുള്ള വെടിവയ്പ്പിൽ അയാൾ കൊല്ലപ്പെട്ടുവെന്നുമാണ് പോലീസ് ഭാഷ്യം. വ്യവസ്ഥാപിതമായ നിയമനീതിന്യായ സംവിധാനങ്ങളുള്ള രാജ്യത്ത് നിയമപാലകർ തന്നെ നിയമം കൈയിലെടുക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധവും വിമർശനവുമൊക്കെ ഉയരുക സ്വാഭാവികമാണ്. സുപ്രീംകോടതി പലതവണ ഇത്തരം അനാശ്യാസ്യ പ്രവണതകൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുമുണ്ട്. എന്നിട്ടും തരം കിട്ടുമ്പോഴെല്ലാം നിയമപാലകർ നിയമം കൈയിലെടുക്കാൻ തയ്യാറാവുന്നത് മുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. പോലീസിനെ ആരാചാരാക്കുന്ന രാഷ്ട്രീയ മനോഭാവത്തിൽ കാതലായ മാറ്റമുണ്ടായാലേ നിയമം അതിന്റെ സ്വാഭാവിക വഴിക്ക് പോവുകയുള്ളൂ. രാജാ മാൻസിംഗിന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. അവിടെയും ശിക്ഷ ശരിവയ്ക്കുകയാണെങ്കിൽ സുപ്രീംകോടതിയെയും സമീപിക്കാം. അപ്പോഴേക്കും വർഷങ്ങൾ പലത് കഴിയും. പ്രതികൾ ആരും ജീവിച്ചിരിക്കാൻ തന്നെ സാധ്യതയില്ലാതാകും. ഇങ്ങനെ നീണ്ടുപോകുന്ന വിചാരണ നീതിപീഠത്തെ പരിഹസിക്കുന്നതിനു തുല്യമാണ്. ഇതിനാണ് മാറ്റം വരേണ്ടത്.